സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഒരിക്കൽ കൂടി നമ്മളിത് സംസാരിക്കുന്നത് ലോക്സഭ, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ചാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ, വളരെ സുപ്രധാനമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ തന്നെ കോൺഗ്രസിൽ പുറമേക്കുണ്ടായ യോജിപ്പിനപ്പുറം ചില സ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം തെരഞ്ഞെടുപ്പിന് ശേഷം ബലപ്പെടുന്നു. അതിനോടൊപ്പം KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ കണ്ണൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് KPCC പ്രസിഡന്റിൻ്റെ ചുമതല MM ഹസന് കൈമാറിയിരുന്നു. ആ ചുമതല തിരിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കുകയും അത് പുറമേക്ക് വരികയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയാണ് പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതല തനിക്ക് കൈമാറിയത് എന്നാണ് MM ഹസൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുക എന്ന് പറഞ്ഞാൽ അത് വോട്ടെണ്ണൽ തീരുന്ന ദിവസമാണ് എന്ന് അദ്ദേഹം കരുതി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ചെറിയ തർക്കങ്ങൾക്ക് ഒടുവിൽ KPCC പ്രസിഡന്റിൻ്റെ ചുമതല കെ സുധാകരൻ തിരിച്ചെടുക്കുകയാണ്. അദ്ദേഹം നാളെ ചുമതലയേൽക്കും എന്നാണ് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ. അത്ര ഭംഗിയായാണോ കാര്യങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നത് എന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരന് എത്ര കാലം ഉണ്ടാകും എന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് ജോർജ് പൊടിപ്പാറയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന വർത്തമാനങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ ചില പ്രയാസങ്ങൾ അവിടെ അവിടെ നേരിട്ടു എന്ന് ചില സ്ഥാനാർത്ഥികളെങ്കിലും പറയുന്നു. പുനഃസംഘടന നീണ്ടുപോയതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചില സ്ഥാനാർത്ഥികൾ പരാതിപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നു. അതിനുശേഷമാണ് KPCC പ്രസിഡന്റ് അദ്ദേഹം താൽക്കാലിക ചുമതല MM ഹസന് കൈമാറിയിരുന്നത് അത് തിരിച്ച് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വരുന്നു. കോൺഗ്രസിൽ ഈ സാധാരണഗതിക്ക് എല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാകാറുള്ളത് പോലെയുള്ള ചില അസ്വാരസ്യങ്ങൾ ഇത്തവണ ഉണ്ടാവുന്നുണ്ട് എന്നാണോ നമ്മൾ കാണേണ്ടത്?
തീർച്ചയായിട്ടും അതിലെന്താ സംശയം രാജീവ്? തീർച്ചയായിട്ടും അത്തരം അസ്വാരസ്യങ്ങൾ കോൺഗ്രസ് അല്ലേ, കോൺഗ്രസിന്റെ കൂടെ പുറപ്പാണ് അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും, പിന്നെ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയാ ചില അനാവശ്യ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളത് പണ്ടേ മുതൽ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. കോൺഗ്രസ് അല്ലേ, അപ്പൊ അത് പിന്നെ അതിന്റെ ഒരു പ്രത്യേകിച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയ ആയിട്ട് കണ്ടാൽ മതി. ഏതായാലും ഒരു പ്രശ്നത്തിന് ഇപ്പൊ പരിഹാരമായി. ഏറ്റവും ഒടുവിൽ ഉരുത്തിരിഞ്ഞ പ്രശ്നം അത് KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ താൽക്കാലിക ചുമതല MM ഹസനെ ഏൽപ്പിച്ച ശേഷം അടുത്ത KPCC യോഗത്തിൽ ആ ചുമതല തിരിച്ച് വാങ്ങി ആ ചുമതല ഏൽക്കാൻ ഉള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷെ അവിടെ വെച്ച് ACCയുടെ കൺകറൻസ് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അതേ ചൊല്ലി ഒരുപാട് ഊഹാപോഹങ്ങൾ ഉയർന്നു. ഇതൊരവസരമാക്കി എടുത്ത് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ അദ്ദേഹത്തിന് MM ഹസൻ തന്നെ ചുമതലയിൽ തുടരട്ടെ. ഇനി ഫലം വന്ന ശേഷം നോക്കാം. ഫലം മോശമാണെങ്കിൽ സുധാകരന് വീണ്ടും ഒരു അവസരം കൊടുക്കേണ്ടതില്ല, വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. പക്ഷെ നല്ലതാണെങ്കിൽ ആ സമയത്ത് ആലോചിക്കാം എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. ഏതായാലും അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഏകദേശം കാര്യങ്ങൾക്കൊരു തീരുമാനമായി. സുധാകരൻ ഒരു പത്രസമ്മേളനം നടത്തി, എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ ചുമതല ഏൽക്കാം, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എനിക്ക് ചുമതല ഏൽക്കാം എന്ന രീതിയിൽ സുധാകരൻ പ്രതികരിച്ചു. അതിന്റെ തൊട്ടു പിന്നാലെ അധികം വൈകാതെ തന്നെ ACCയുടെ അറിയിപ്പ് വന്നു, സുധാകരന് ചുമതല ഏൽക്കാം. അത് നാളെ 10 മണിക്ക് അദ്ദേഹം KPCC ആസ്ഥാനത്തെത്തി പ്രസിഡന്റിന്റെ ചുമതല ഏൽക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചു. അപ്പോ ഒരു മേജർ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ വലിയ പൊട്ടലോ സുധാകരൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമീപനം വന്നാൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്ന് വരാം, ചിലത് ഒക്കെ അങ്ങനെ പറഞ്ഞു എന്നും വരാം. ഏതായാലും അത് ഒഴിവായി, സുധാകരന് സ്ഥാനം തിരിച്ചു കിട്ടുന്നു. അതേ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങൾക്കും അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ അവസാനമാകുന്നു. സോ ഫാർ സോ ഗുഡ്. ആ ഒരു രീതിയിൽ ഇനി അതേ ചൊല്ലിയുള്ള ഒരു കലഹത്തിനുള്ള സാധ്യത അവസാനിച്ചു. എങ്കിലും മറ്റു ചില കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. 2-3 കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആദ്യം തന്നെ KPCC തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായിട്ട് ചേർന്ന KPCC യോഗത്തില് രാഷ്ട്രീയകാര്യ സമിതിയുടെയും KPCC യുടെയും ഒക്കെ വിശാലമായ യോഗത്തിൽ ചില സ്ഥാനാർത്ഥികളെങ്കിലും ചില കാര്യങ്ങളിൽ പരാതിപ്പെട്ടു. KM മുരളീധരൻ DCC പ്രസിഡന്റിനും മുൻ MP ക്കെതിരെ പരാതിപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വന്നു. പിന്നീട് അദ്ദേഹം തന്നെ അവരെ കൂടി ചേർത്ത് ഇരുത്തി പത്രസമ്മേളനം നടത്തി, അത് നിഷേധിച്ചു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അവരും കൂടി പങ്കെടുത്ത യോഗമാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരും കേൾക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് വേറെ 1-2 കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അല്ല ഇത് പുറത്തേക്ക് വന്നത്, വേറെ ആരോ ദുരുദ്ദേശത്തോടുകൂടി ചാനലുകൾക്ക് കൊടുത്ത വാർത്തയാണിത്. അങ്ങനെയല്ല സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്തേണ്ടി വന്നു. മാത്രമല്ല തൃശ്ശൂരിലെല്ലാം ഭദ്രമായിരുന്നില്ലെന്നും ചിലരെങ്കിലും സഹകരിച്ചില്ലെന്നും ചിലർക്കെതിരെ നടപടി വേണമെന്നും ഒക്കെ മുരളീധരൻ ആവശ്യപ്പെട്ടതായിട്ടാണ് പിന്നീട് വാർത്ത വന്നത്. അപ്പൊ ഏതായാലും അപ്പം മുരളീധരന് ചില അസ്വാരസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില അസംതൃപ്തികളുണ്ട്, എല്ലാം നല്ല രീതിയിൽ മാത്രമല്ല നടന്നത്, എന്നാൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയാനും അദ്ദേഹം തയ്യാറല്ല. എങ്കിലും ഇത് പോരാ, ഈ ഉപരിതലത്തിൽ ഉള്ള ഇത് പോരാ, ഡീപ്പായിട്ട് അടിത്തട്ടിലേക്ക് പോയി കാര്യങ്ങൾ നന്നായി ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിലല്ല പോകേണ്ടത്. മാത്രമല്ല KPCC യോഗത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതിയും, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ സംവിധാനമൊക്കെ മതിയായിരുന്നെങ്കിലും ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് അടിത്തട്ട് മുതൽ വളരെ ശക്തമായി തന്നെ സംഘടന പൊളിച്ചു പണിയേണ്ടതുണ്ട്, അഴിച്ചു പണിയേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ നടന്ന ഈ സംഘടനാ തലത്തിലുള്ള ഇത് ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കി, വളരെ വൈകിയ വേളയിൽ പുനഃസംഘടന നടത്തിയതും DCC ബ്ലോക്ക് പ്രസിഡന്റുമാരെ മാറ്റിയതും പുതിയ ആളുകളെ വെച്ചതും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് മത്സരിച്ച് MK രാഘവന് കുറച്ചുകൂടി ശക്തമായൊരു പരാതി ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഒന്നും കാര്യമായിട്ട് സഹകരിച്ചില്ല, സംഘടനാ സംവിധാനം ഫലപ്രദമായിരുന്നില്ല എന്ന രീതിയിൽ ഒരു ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അത് ഉണ്ടായിട്ടില്ല. പലരും കാഴ്ചക്കാരുടെ റോളിലേക്ക് മാറി നിന്നു. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് കോഴിക്കോട്ടെ ഒരുപാട് വലിയ നേതാക്കൾ അടക്കമുള്ള ആളുകൾ, ഒരുപക്ഷെ ഗ്രൂപ്പ് പെട്ടവരാകാം, വടകരയിലെ പ്രസ്റ്റീജ് പോരാട്ടത്തിലേക്ക് പോയിട്ടുണ്ടാകും. തിരുവനന്തപുരത്തെ CPM കാർ ആറ്റിങ്ങലിൽ പോയി, മിക്കവാറും പേര് ആറ്റിങ്ങലിലാണ് പ്രചരണം നടത്തിയതെന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ ഒരുപക്ഷെ MK രാഘവനെ എന്റെ കോഴിക്കോട് പ്രവർത്തിക്കേണ്ട നേതാക്കൾ പലരും വടകരയിലെ ആ വലിയ പോരാട്ട വേദിയിലേക്ക് ഷാഫി പറമ്പിലിന്റെ പ്രചരണത്തിനായിട്ട് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായിരിക്കാം MK രാഘവനെ ചൊടിപ്പിച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ്സിൽ ചെറിയ തോതിൽ പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നുണ്ട്. അത് ഇനി കൂടുതൽ വലിയ കലാപങ്ങളിലേക്കും പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകാതിരുന്നാൽ ആ പാർട്ടിക്ക് നല്ലതാണ്. അതല്ലെങ്കിൽ പാർട്ടി വീണ്ടും പഴയ പോലെ തന്നെ പ്രതിസന്ധിയിലേക്ക് പോകും. ചേരിതിരിഞ്ഞുള്ള പോർവിളികളും അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ പാർട്ടിക്ക് ഇപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു കെട്ടുറപ്പ് അല്ലെങ്കിൽ ഒരു 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 ഒന്നിച്ചു നിന്നുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനെങ്കിലും കഴിഞ്ഞു. അതും ഇനിയിപ്പോ പരസ്പര ആരോപണങ്ങളും, ഇനിയിപ്പോ ഒരുപക്ഷെ വോട്ടെണ്ണലിന് ശേഷം അപ്രതീക്ഷിത പരാജയങ്ങളോ അപ്രതീക്ഷിത വിജയങ്ങളോ ഒക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത്, ഇപ്പൊ ബെന്നി ബെഹനാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചാലക്കുടിയിൽ അദ്ദേഹം എന്തോ ഭയക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഏതായാലും ബെന്നി ബെഹനാൻ പറഞ്ഞു സംഘടന ഈ രീതിയിൽ പോയാൽ പോരാ, സംഘടനയിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ബെന്നി ബെഹനാൻ ഒരു ഗ്രൂപ്പിന്റെ കരുത്തനായ എ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ശക്തനായ നേതാവാണ്. കുറച്ച് നാളുകളായിട്ട് എ ഗ്രൂപ്പിന് പലതിനെ കുറിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും KPCC പ്രസിഡന്റിനെ കുറിച്ചും ഒക്കെ പല പരാതികളും ഉണ്ട്. ചില സമയങ്ങളിലെങ്കിലും അത് പറഞ്ഞിട്ടുമുണ്ട്. ഒരുപക്ഷെ ബെന്നി ബെഹനാൻ തുടക്കമിട്ടിരിക്കുന്നത് ഒരു കൊടുങ്കാറ്റിനാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും നമുക്ക് അല്പം കൂടി കാത്തിരുന്ന് ഈ ജൂൺ 4 ശേഷമായിരിക്കാം ഇതൊക്കെ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ള രീതിയിൽ അവസാനിച്ച് പോകാതെ ഒരു പക്ഷെ വലിയൊരു സുനാമി ആയി തന്നെ മാറുമോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും എല്ലാറ്റിനും ഒരു വലിയ വിജയമാണ് കിട്ടുന്നതെങ്കിൽ ഒരു പക്ഷെ ഇതെല്ലാം അടങ്ങിപ്പോകും. അതല്ല, ഒരു അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള ഒരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നതെങ്കിൽ ഇത് ഈ രീതിയിൽ ആവില്ല പരിണമിക്കുക എന്ന് നമുക്ക് ഇപ്പോഴേ പറഞ്ഞു വെക്കാൻ കഴിയും. രാജീവേ,
2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രണ്ടാം വട്ടം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഒരു അതിൻ്റെ മുറയിൽ വലിയ തോതിൽ മോശമായിരുന്ന ഒരു ഘട്ടത്തിലാണ് KPCC യുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ വരുന്നത്. കെ സുധാകരൻ വന്ന സമയത്ത് വലിയ എനർജി ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആകെ തളർന്നു കിടന്നിരുന്ന ഒരു സംഘടനയെ സജീവമാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കും ഒക്കെ വലിയ തോതിൽ സഹായിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് ആദ്യ ഘട്ടത്തിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടിയെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിനുണ്ടായൊരു വലിയ പരാജയം, അതിൻ്റെ ബാക്കിയാണോ ഇപ്പോൾ ഈ താൽക്കാലികമായി സ്ഥാനമൊഴിഞ്ഞ ഒരാൾ തിരിച്ചു വരുന്നത് വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം മതി എന്ന് ഏതാണ്ട് എല്ലാ ഗ്രൂപ്പുകളും ഒരുപോലെ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്? അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കരിസ്മ അത് കോൺഗ്രസ്സിനകത്ത് ഇല്ലാതായതിൻ്റെ ഒരു ഒരു പ്രകടമായ ഉദാഹരണമായിട്ട് നമ്മൾ അതിനെ കാണണം.
വേണമെങ്കിൽ അങ്ങനെ നോക്കി വ്യാഖ്യാനിച്ചെടുക്കാം. സുധാകരനെതിരെ ആരൊക്കെയോ എവിടെയൊക്കെയോ കരുക്കൾ നീക്കുന്നുണ്ടായിരുന്നു. കിട്ടിയൊരവസരം, അതായത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ വൈമുഖ്യം ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ നിർബന്ധിച്ച് മത്സരരംഗത്തേക്ക് ഇറക്കിയതിൽ ഹൈക്കമാൻഡിന് പങ്കുണ്ട്, കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് പങ്കുണ്ട്. അദ്ദേഹം ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല മത്സരരംഗത്ത് ഇറങ്ങാൻ. അദ്ദേഹം ചില പേരുകൾ നിർദ്ദേശിച്ചു, അത് പാർട്ടിക്ക് സ്വീകാര്യമായില്ല. മറ്റു ചില പേരുകൾ മറ്റ് നിർദ്ദേശിച്ച് വിജയസാധ്യത ഇല്ല എന്നുള്ള പേരിൽ അതും അവഗണിക്കപ്പെട്ടു. ഒടുവിൽ കെ സുധാകരൻ എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ്, കണ്ണൂരിന്റെ നായകൻ, അവിടുത്തെ കോൺഗ്രസിന്റെ അമരക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം മനസ്സെല്ലാ മനസ്സോടെ മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോഴും കെ സുധാകരന് പോയി ഒരു സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ മത്സരരംഗത്തേക്ക് ഇറങ്ങി, ഞാൻ ഈ ഈ അവസരം ഉപയോഗിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കെ പി സി സി പ്രസിഡന്റ് പദവി തട്ടിക്കളയാനുള്ള അല്ലെങ്കിൽ വെട്ടിക്കളയാനുള്ള ഒരു ആസൂത്രിത നീക്കമാണോ ഇതെന്നൊക്കെ ഒരു ചെറിയ മണമൊക്കെ സുധാകരൻ അടിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും അത് മുൻകൂട്ടി കണ്ടാകാം അദ്ദേഹം അത്രയും വൈമനസ്യം പ്രകടിപ്പിച്ചതും. ഏത് എന്തായാലും അത് ഒടുവിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന് കെ സുധാകരൻ വഴങ്ങുന്നു, കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു, ഇപ്പോൾ ഫലം കാത്തിരിക്കുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് എം എം ഹസനെ കെ പി സി സിയുടെ താൽക്കാലിക പ്രസിഡന്റ്, ആക്ടിംഗ് പ്രസിഡന്റാക്കി നിയമിച്ചത്. പക്ഷേ പിന്നീട് തിരുവനന്തപുരത്ത് നടന്ന കെ പി സി സി യോഗത്തിൽ സുധാകരൻ വന്നത് ന്യായമായിട്ടും ഈ താൽക്കാലിക ഏർപ്പാട് ഇലക്ഷൻ കഴിയുന്നത് വരെ, അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു ഇനി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും താൻ ചുമതലയേൽക്കാം എന്ന രീതിയിൽ തയ്യാറായിട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷെ അവിടെ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ആരൊക്കെയോ വിചാരിച്ച രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുന്നു. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിക്കുന്നില്ല. ഹസനാവട്ടെ അതിനൊരു വ്യാഖ്യാനം പറഞ്ഞത്, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പല്ലേ, വോട്ടിംഗ് അല്ലേ, പോളിംഗ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുക എന്ന് പറഞ്ഞാൽ വോട്ടെണ്ണൽ പ്രക്രിയ കൂടി പൂർത്തിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നത്. അപ്പൊ അതുവരെ തനിക്ക് ചുമതല തന്നിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ചുമതല കൈമാറാം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുത്തു. ഏതായാലും ഇന്ന് രാവിലെ സുധാകരൻ നടത്തിയ പത്രസമ്മേളനം കുറെ കൂടി കോൺഫിഡന്റ് ആയിട്ടായിരുന്നു. ഞാൻ എപ്പോഴാഗ്രഹിക്കുന്നു ആ നിമിഷം തന്നെ എനിക്ക് കെ പി സി പ്രസിഡന്റ് ആകാൻ കഴിയും എന്ന രീതിയിൽ അദ്ദേഹം, അതിനകത്തൊട്ടും വൈകില്ല, അത് നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, അത് ഉറപ്പാണ്, ഞാൻ ചുമതല ഏറ്റിരിക്കും. ഏതായാലും അദ്ദേഹം വിശ്വസിച്ചതുപോലെയും അദ്ദേഹം പറഞ്ഞതുപോലെയും സംഭവിച്ചു. ആ വളരെ പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുന്നു, കെ സുധാകരൻ നാളെ ചുമതല ഏൽക്കുകയും ചെയ്യും. ഇതൊക്കെയാണെങ്കിലും ഇതിനകത്ത് ആർക്കാണ് സുധാകരനെ സുധാകരന്റെ രക്തത്തിന് ആരെങ്കിലും ദാഹിക്കുന്നുണ്ടോ? കുറച്ചൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രാജീവ് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരമ്പരാഗത സങ്കല്പങ്ങൾ മാറ്റി എഴുതി കുറെ കൂടി മിലിറ്റന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കെ സുധാകരനെ പോലെയുള്ള ഒരു എന്താ പറയാ കുറച്ചുകൂടി ഒരു ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റിനെ, അതല്ലെങ്കിൽ കുറെ കൂടി ശക്തമായി പ്രതികരിക്കുന്ന, അതിശക്തമായി പ്രസംഗിക്കുന്ന, എതിരാളികളുടെ മർമ്മം നോക്കി ആഞ്ഞടിക്കുന്ന ആ ഒരു ഒരാളെ പ്രസിഡന്റാക്കിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മിതവാദി പരിവേഷം ഉണ്ടല്ലോ, ആ അതിന്റെ സ്ഥാനത്തേക്ക് കുറെ കൂടി തീവ്രമായി പ്രതികരിക്കുന്ന, അണികളെ ആവേശത്തിലേറ്റുന്ന ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കുറെ കൂടി യങ്സ്റ്റർ ആയിട്ടുള്ള വി ഡി സതീശനെ കൊണ്ടുവരുന്നത്, ഈ കോമ്പിനേഷൻ ആദ്യഘട്ടത്തിൽ പാർട്ടിക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ആ എ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും ഐ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും അതല്ലാത്ത ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്നും ഒക്കെ ചില എതിർപ്പുകൾ വന്നു. സുധാകരൻ ഒരു നല്ല ചോയ്സ് ആണോ, മാത്രമല്ല അവർക്ക് അന്ധനം പകരുന്ന രീതിയിൽ സുധാകരൻ ആർ എസ് എസ് ബന്ധമുണ്ട്, അദ്ദേഹം ഏത് സമയത്തും ആർ എസ് എസിലേക്ക് പോകുന്ന ആളാണ്, ബി ജെ പിയുടെ ചാക്കിൽ കയറുന്ന ആളാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെതിരെ തോക്ക് തിരിച്ചുപിടിച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുമായിരുന്നു ഇടതുമുന്നണി. അപ്പൊ എല്ലാം കൂടി ഒരു ശരശയ്യയിലേക്ക് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് സുധാകരനെ കൊണ്ടുവന്നെങ്കിലും സുധാകരൻ സ്വതസിദ്ധമായിട്ട് എന്താ പറയാ ഒരു പോരാളിയാണ്. അദ്ദേഹത്തിന്റെ ആ പോരാളി പരിവേഷം ഉപയോഗിച്ച് തന്നെ അദ്ദേഹം എതിരാളികളെ അതിശക്തമായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അങ്ങനെ മാത്രമല്ല പാർട്ടി ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് ഇതുവരെയുള്ള രീതിയിലല്ല, ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഒത്തുകൂടുന്ന ഒരാൾക്കൂട്ടത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് കൃത്യമായ പ്രവർത്തന രീതികളുള്ള, കൃത്യമായ ചട്ടക്കൂടുകളുള്ള ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ മാറ്റിയെടുക്കും. അത് എത്രത്തോളം സാധിച്ചു എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. ഏതായാലും ആ ഒരു രീതിയിലേക്ക് അതുവരെ കോൺഗ്രസ് കണ്ടുപരിചയിച്ച ഒരു രീതിയിൽ നിന്നുള്ള ഒരു വ്യതിയാനമായിരുന്നു അത്. അണികൾ എന്തായാലും ആ മാറ്റത്തെ കാര്യമായി സ്വീകരിച്ചു, അവർക്ക് വലിയ ആവേശം ഉണ്ടായി, ഇവർ രണ്ടുപേരും ഫയർ ബ്രാൻഡ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രൂപ്പുകൾ, മറ്റ് നേതാക്കൾ, എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ ഉയർത്തിയ, ബെന്നി ബെഹനാനും അതുപോലെ ചെന്നിത്തലയൊക്കെ ഉയർത്തിയ ശക്തമായ എതിർപ്പുകളെയൊക്കെ മറികടക്കാൻ അവരെ സഹായിച്ചതും ഈ അണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പിന്തുണയാണ്. ഒരു മാറ്റം പാർട്ടിക്ക് ആവശ്യമാണ്, പ്രവർത്തനത്തിലും ശൈലിയിലും പ്രയാണത്തിലും എല്ലാം പാർട്ടിക്കൊരു മാറ്റം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പര്യാപ്തമായ ഒരു പുതിയ നേതൃത്വമാണ് ഇവർ രണ്ടുപേരും ചേർന്ന ഒരു കോംബോ എന്ന ഒരു തോന്നൽ അണികൾക്കുണ്ടായി. പക്ഷെ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ ഏറെ പ്രതീക്ഷ ഉണർത്തി. അതിനിടയിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വി ഡി സതീശന്റെയും കെ സുധാകരന്റെ നേതൃത്വത്തിൽ തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും ഒക്കെ ഗംഭീരമായിട്ട് വിജയിക്കാനും കഴിഞ്ഞു. അത് അവരുടെ നേതൃത്വത്തിന് ഒരു പങ്കുണ്ട്. പ്രത്യേകിച്ച് വി ഡി സതീശന്റെ ഒരു ആസൂത്രണത്തിനും ഏകോപനത്തിനും ആ വിജയങ്ങളിൽ വലിയ പങ്കുണ്ട് എന്നുള്ളത് സത്യം. പക്ഷെ അതിനിടയ്ക്കാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വി ഡി സതീശനും സുധാകരനും തമ്മിലുള്ള ബന്ധം ചില ഘട്ടങ്ങളിലെങ്കിലും മോശമാകുന്നത്. ആ തെരഞ്ഞെടുപ്പ്, അതായത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാനായിട്ട് കോട്ടയം ഡി സി സിയിൽ നടന്ന യോഗത്തിൽ മൈക്ക് തള്ളി നീക്കുന്ന വി ഡി സതീശനെ കണ്ടു. സുധാകരൻ മൈക്ക് ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. ഓവർലാപ്പ് ചെയ്ത് കയറുന്ന പോലെ തോന്നി. അതിനുശേഷമാണ് പിന്നീട് കാത്തിരിപ്പിനൊടുവിൽ പറയാൻ പാടില്ലാത്ത ഏതോ വാചകം മൈക്കിലൂടെ തന്നെ പുറത്തു വന്നത്. വി ഡി സതീശൻ എത്താൻ വൈകിയ ഒരു ഘട്ടത്തിൽ ഒരു യോഗത്തിൽ. അപ്പൊ ഇങ്ങനെ മാത്രമല്ല, അതിനിടയ്ക്ക് സുധാകരന് ചില അസുഖബാധിതനാണ്. അദ്ദേഹത്തിന് പഴയ പോലെ എന്താ പറയുക, ശാരീരികമായിട്ടുള്ള ഒരു പൂർണ്ണ ആരോഗ്യവാനല്ല. അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല, അല്ലെങ്കിൽ മനസ്സ് വാക്കും ചിന്തയും തമ്മിൽ ചില സമയത്തെങ്കിലും പിടിവിട്ടു പോകുന്നു എന്ന രീതിയിലൊക്കെ ചിന്തിക്കാവുന്ന ചില സാഹചര്യങ്ങളും ചില പ്രയോഗങ്ങളും ചില പാളിച്ചകളും ഒക്കെ ഉണ്ടായത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് സുധാകരൻ ഒരു ബാധ്യതയാകുകയാണോ പാർട്ടിക്ക്? പാർട്ടി ഈ ചില നിർണായക ഘട്ടത്തിൽ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പാർട്ടിയെ തള്ളിവിടുന്നു. അതിന് മുമ്പ് അദ്ദേഹം വളരെ മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന എടുത്തു വെച്ചുകൊണ്ട് ആർ എസ് എസ് ശാഖകൾക്ക് കാവൽ നിന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ ആർ എസ് എസിനോടുള്ള ആ വലിയ ചായ്വിനെ ഉദാഹരണമായിട്ട് സി പി എം ഏത് സമയത്തും ബി ജെ പി ക്യാമ്പിലേക്ക് പോകുന്ന ഒരാളാണ് കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിടാനൊക്കെ സി പി എം തയ്യാറായി. അവരുടെ സൈബർ വിങ്ങും ഒക്കെ സുധാകരനെ എന്താ പറയുക, എയറിൽ കയറ്റുന്ന രീതിയിൽ, അദ്ദേഹത്തിനെതിരെ പൊങ്കാലയിടുന്ന രീതിയിലാണ് ഇതൊക്കെ വന്നത് ഓരോ തവണയും. ഏതായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും സുധാകരൻ പിടിച്ചു നിന്നു. ഇപ്പോ ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് സുധാകരന് പഴയ പോലത്തെ ഒരു വീര്യമില്ല, അല്ലെങ്കിൽ സുധാകരൻ പഴയ പോലെ ഫോമിൽ അല്ല. അദ്ദേഹം ചില ഘട്ടങ്ങളിലെങ്കിലും അദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ മോൻസൺ മാവുങ്കലുമായിട്ടുള്ള ബന്ധമെല്ലാം അദ്ദേഹത്തിന്റെ ഇമേജ് കുറേയെങ്കിലും ടാർണിഷ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി ഇനി തുടരുന്നത് പാർട്ടിക്ക് എത്ര കണ്ട് അഭികാമ്യമാണ്, എത്ര കണ്ട് ഗുണകരമാണ് എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച പാർട്ടിയുടെ ഉപശാലകളിൽ പല പല തലങ്ങളിലായിട്ട് ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനിടയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് വന്ന് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും ഏറ്റവും ഒടുവിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർബന്ധിതനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തയ്യാറായി. ആ ഘട്ടത്തിൽ താൽക്കാലിക സംവിധാനം ഉണ്ടായി. അത് കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ ആ താൽക്കാലിക സംവിധാനം കുറച്ചുകൂടി തുടരും എന്നൊരു ഒരു പ്രസ്താവ ഒരു രീതിയിലാണ് വന്ന്. അതും വീണ്ടും കൂടുതൽ ചർച്ചകൾക്കും വിവാദങ്ങളിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അവസാനം കുറിച്ചതും സുധാകരൻ നാളെ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതും. ഒരുപക്ഷെ ഇവിടെ വെച്ച് ചിലപ്പോൾ ഒരു വിരാമം, ഒരു താൽക്കാലിക വിരാമം ഈ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഉണ്ടായേക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കളി സുധാകരനടുത്ത് നടക്കുന്നില്ല, അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിമർശകർക്കും എതിരാളികൾക്കും തോന്നിയേക്കാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഉരുത്തിരിഞ്ഞിട്ടുണ്ട് രാജീവ്.
റൈറ്റ്, ഇത് നമ്മൾ പറയുമ്പോഴേ ഇപ്പോൾ ഈ വി ഡി സതീശനും കെ സുധാകരനും ആ കോംബോയെ കുറിച്ച് സൂചിപ്പിച്ചു. വളരെ തുടക്ക സമയത്ത് വളരെ ഗംഭീരമായി കോൺഗ്രസിനെയും പാർട്ടി സംവിധാനത്തെയും ലെജിസ്ലേറ്റീവ് പാർട്ടി സംവിധാനത്തെയും രണ്ടുപേരും വളരെ ഗംഭീരമായി നയിക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കിയിരുന്നു. അത് പിന്നീട് വഷളാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ കോംബോ ഗംഭീരമായി വർക്ക് ചെയ്തിരുന്ന ഒരു സമയത്ത് കോൺഗ്രസിൽ ഇതാ വി ഡി സതീശൻ, കെ സുധാകരൻ അവരുടെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു എന്നുള്ള മട്ടിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ വന്നിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കോൺഗ്രസിൽ കെ സുധാകരൻ ഒരു ഭാഗത്തും ബാക്കിയുള്ളവരൊക്കെ മറുഭാഗത്തും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണോ?
അല്ല, കേരളത്തില് കോൺഗ്രസിൽ അങ്ങനെ ഉണ്ടായെങ്കിലും ഹൈക്കമാൻഡ് അതിനോട് ചേരുന്നില്ല, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അതിന് പച്ചക്കൊടി വീശുന്നില്ല. സുധാകരനെ അങ്ങനെ ഒഴിവാക്കാൻ തയ്യാറല്ല. അതല്ല അതിന്റെ ശരിയായ രീതി എന്നുള്ളൊരു ഇതാണല്ലോ ഇന്നത്തെ ഒരു തീരുമാനത്തിലൂടെ പുറത്തു വരുന്നത്. മറ്റുള്ളവരെല്ലാം ആഗ്രഹിച്ചെങ്കിലും അതല്ല എന്നുള്ള, അങ്ങനെ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ തീരുമാനം ആദ്യഘട്ടത്തിൽ ഒരു ഒരു ഡിലേ വന്നെങ്കിലും ഇപ്പോൾ അത് പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഇത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ്സിൽ നിർണായക ശക്തിയായിട്ടുള്ള നമ്മുടെ ആലപ്പുഴ എം പി ആയിട്ട് മത്സരിച്ച അദ്ദേഹം കെ സി വേണുഗോപാൽ അറിയാതെ സംഭവിക്കൂ. അപ്പൊ പാർട്ടിയിൽ പല, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ സി വേണുഗോപാലിന്റെ വാക്കായിരിക്കുമല്ലോ അവസാന വാക്കും അദ്ദേഹത്തിന്റെ ഉപദേശമായിരിക്കുമല്ലോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ ഈ പറയുന്ന കെ സുധാകരൻ മാത്രം ഒരു വശത്ത് ബാക്കി എല്ലാവരും മറുവശത്ത് എന്നുള്ള ആ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ആ ഒരവസ്ഥയിൽ കെ സി വേണുഗോപാലിന്റെ ഒരു അനുഗ്രഹാശംസകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണ പിന്തുണ ഈ മറുവശത്തുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന് വേണ്ടേ വിചാരിക്കാൻ? അതിനൊരു ന്യായം ഉണ്ടോ? ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാവില്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ആ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ സുധാകരന്റെ അതൃപ്തി മനസ്സിലാക്കി കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു വശത്ത് സുധാകരൻ ഒറ്റയ്ക്ക്, ബാക്കി എല്ലാവരും മറുവശത്ത് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും വിശാലായി ഗ്രൂപ്പും വേണുഗോപാൽ കെ സി ഗ്രൂപ്പും എല്ലാം മറുവശത്താണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ സുധാകരന് അനുകൂലമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഹൈക്കമാൻഡിന് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കി കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അനുകൂല അന്തരീക്ഷം നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ തകർക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല, യോജിച്ചു പോകുന്നതാണ് ഉത്തമം. എനിക്ക് തോന്നുന്നു എ ഗ്രൂപ്പിനാണ് കുറച്ചു കൂടുതൽ സുധാകരനോടുള്ള എതിർപ്പ് ശക്തം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എ ഗ്രൂപ്പിന് പഴയ ശക്തിയില്ല, അല്ലെങ്കിൽ എ ഗ്രൂപ്പിന് പഴയ പടക്കുതിരകൾ എല്ലാവരും ഒരുമിച്ചില്ല. ഉമ്മൻചാണ്ടി വിടവാങ്ങലിന് ശേഷം എ ഗ്രൂപ്പ് പഴയ എ ഗ്രൂപ്പ് അല്ല. അതുപോലെ തന്നെ എ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും പണ്ടത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ടി സിദ്ദീഖും അടക്കമുള്ള എന്തിന് ഷാഫി പറമ്പിൽ പോലും പഴയ തീവ്രതയിൽ എ ഗ്രൂപ്പിനൊപ്പം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അങ്ങനെ എ ഗ്രൂപ്പിന്റെ പഴയ പടക്കുതിരകൾ കെ സി ജോസഫ് ഒക്കെയാണ് ഇപ്പോൾ ബെന്നി ബെഹനാനും ഒക്കെയാണ് അതിനകത്ത് ഉറച്ചു നിൽക്കുന്നവര് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവര്. അപ്പൊ ആ എ ഗ്രൂപ്പിന് പഴയ ശക്തി ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ പടനീക്കം നടത്തി പാർട്ടി പിടിക്കാനുള്ള ഒരു ശേഷി ഇപ്പൊ എ ഗ്രൂപ്പിന് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. രമേശ് ചെന്നിത്തല എ ഗ്രൂപ്പിന്റെ ഈ താല്പര്യങ്ങൾക്ക് മുഴുവൻ അതേപോലെ കൂട്ടുനിന്ന് അവരെ ശക്തിപ്പെടുത്താൻ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇതൊരു കുഴഞ്ഞ അല്ലെങ്കിൽ അല്പം കൂടെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഈ രണ്ടു പേർക്ക്, ഈ രണ്ട് ഗ്രൂപ്പുകൾക്ക് അപ്പുറത്ത് ഇപ്പൊ സർവശക്തനായ കെ സിയോട് ചേർന്ന് നിൽക്കാനും പഴയ എ ഗ്രൂപ്പിലെയും ഐ ഗ്രൂപ്പിലെയും ഒരുപാട് നേതാക്കൾ കെ സി ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. കെ സി എന്ത് പറയുന്നു, കെ സിയുടെ ഇഷ്ടം എന്താണോ, കെ സി മനസ്സിൽ കാണുന്നത് എന്തോ അത് മരത്തിൽ കണ്ട ആ രീതിയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിലുണ്ട്. കാരണം കോൺഗ്രസ്സുകാരുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ശക്തരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം അണികൾക്കും ഈ മധ്യ തലത്തിലുള്ള നേതാക്കൾക്കുണ്ട്. ആർക്കാണ് കൂടുതൽ ശക്തി, ആർക്കാണ് കൂടുതൽ അനുഗ്രഹം ചെയ്യാനും അഭീഷ്ട സിദ്ധിക്കനുസരിച്ച് അവരുടെ അഭീഷ്ടങ്ങൾക്ക് അനുസരിച്ച് എന്തെങ്കിലും അനുഗ്രഹം നൽകാനും കഴിവുള്ളവർ ആരാണോ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ ഒരു പൊതു സ്വഭാവമാണ്. പ്രത്യേകിച്ച് ഉയർന്നു വരാൻ ഈ പാർട്ടിക്കകത്ത് വളരണമെന്നും അതിനോടൊപ്പം സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നും ആഗ്രഹിക്കുന്നവർ ആ ഒരു മനസ്സുള്ളവരാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ഗ്രൂപ്പുകൾ മാത്രം വിചാരിച്ചാൽ കാര്യങ്ങൾ എവിടെയും ഒരു കരക്കെത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുധാകരനെതിരെയുള്ള പടനീക്കം ചിലപ്പോൾ എങ്ങും എത്താതെ പോകാനും സാധ്യതയുണ്ട്.
പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കണക്കിലെടുക്കണ്ടേ? കാരണം ചിലപ്പോൾ രണ്ട് ഘട്ടങ്ങൾ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം താങ്കൾ തന്നെ വിശദീകരിച്ചു, അതിനുശേഷം സമരാഗ്നി, ഇലക്ഷന് തൊട്ടു മുമ്പ് കേരളത്തിലെ സംഘടനയെ സജീവമാക്കാൻ വേണ്ടി നടത്തിയ സമരാഗ്നി ആലപ്പുഴയിലെത്തിയപ്പോഴാണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത്. ഈ രണ്ട് സംഭവങ്ങളിലും മുറിവേറ്റ് നിൽക്കുന്ന ആൾ വി ഡി സതീശനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്, യു ഡി എഫിൻ്റെ ചെയർമാനാണ്. കേരളത്തിൽ കുറേ കൂടെ കോൺഗ്രസിനെ സംബന്ധിച്ച് വിസിബിലിറ്റി കൂടുതലുള്ള നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഒരു വി ഡി സതീശനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ എടുക്കുന്ന സ്റ്റാൻഡ് അത് അവഗണിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് AICCക്കോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോ അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന കാര്യമാണോ?
വി ഡി സതീശൻ ഒരു പരിധിവരെ ഇന്ന് പാർട്ടിയുടെ മുഖമാണ്. വി ഡി സതീശന്റെ ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് മികച്ച പാർലമെന്ററിയാണ്. നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ വെല്ലാൻ അതിനേക്കാൾ നന്നായി പ്രവർത്തിക്കുന്ന, അതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യുന്ന, വാക്കുകൾ അളന്നു മുറിച്ച് പറയേണ്ട കാര്യങ്ങൾ ആരുടെയും ചങ്കിൽ കയറുന്ന രീതിയിൽ വളരെ കൃത്യമായി ഷാർപ്പായി പ്രിസൈസ് ആയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും. അപ്പൊ അങ്ങനെ നിയമസഭാ പെർഫോമൻസിന്റെ കാര്യം എടുത്താൽ വി ഡി സതീശൻ ഒരു 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 എന്താ പറയാ, പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ പകരം വെക്കാനില്ലാത്ത ഒരു നേതാവാണ്. പക്ഷെ അതിനപ്പുറത്ത് വി ഡി സതീശന്റെ ദൗർബല്യം അല്ലെങ്കിൽ വി ഡി സതീശന് ഈ ഒരു മികവ് പാർട്ടിയുടെ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ മികച്ച ആസൂത്രണം നടത്തി നന്നായി ചിട്ടയായി ഒരു മെഷീനറി വളരെ കൃത്യമായിട്ട് ചലിപ്പിച്ച് ഓരോരുത്തർക്കും അവരവരുടെ റോൾ എന്തെന്ന് വിഭജിച്ച് നൽകി അത് കൃത്യമായി ചലിപ്പിക്കാനും ലക്ഷ്യത്തിലെത്തിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസ് ഒക്കെ വളരെ എന്താ പറയാ ഷാർപ്പാണ്, വളരെ കൃത്യമാണ്, പ്രിസൈസ് ആണ്. പക്ഷെ ഒരു ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ, ഒരു ഒരു രാഷ്ട്രീയ ഒരു പാർട്ടി നേതാവ്, ഒരു സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ, വി ഡി സതീശന് നേരത്തെ പറഞ്ഞ പോലെ, രമേശ് ചെന്നിത്തല പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ ഒരാളു പോലെ, കെ സുധാകരനെ പോലെയോ അണികളുടെ ഹൃദയം കവരാൻ പറ്റുന്നില്ല. അണികളുമായിട്ട് അദ്ദേഹത്തിന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന വ്യക്തിബന്ധങ്ങൾ പലപ്പോഴും ഈ നേതാക്കൾക്ക് സാധിക്കുന്നത് പോലെ ഒരു പേഴ്സണൽ ഇന്റിമസിയിലെ തലത്തിലേക്ക് എത്തുന്നില്ല. അദ്ദേഹം കുറെ കൂടി പ്രൊഫഷണൽ ആണ്, അദ്ദേഹം കുറെ കൂടി സ്റ്റഡീഡ് ആണ് എന്നുള്ളതൊക്കെ സത്യം. പക്ഷെ അതിനപ്പുറത്ത് ഈ അണികളുമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരിലേക്ക് എത്തുന്നത് ഒരു വൈകാരികതയാണ്, ഒരു ഹൃദയ ബന്ധമാണ്. അത്തരം ഒരു ഹൃദയബന്ധം സൃഷ്ടിച്ചെടുക്കാൻ വി ഡി സതീശന് മറ്റ് നേതാക്കൾ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ, ചെന്നിത്തലയെ പോലെ കഴിയുന്നില്ല. അക്കാര്യത്തിൽ അണികളെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഒരു പ്രസംഗത്തിലൂടെ കോരിത്തരിപ്പിക്കാനും അവരെ ചലിപ്പിക്കാനും വേണമെങ്കിൽ ആ നിമിഷത്തിൽ എന്ത് ചെയ്യാനും കഴിയുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കുന്ന ഒരു വാഗ്ധോരണി കെ സുധാകരൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രത്തോളം എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മലബാറിലെങ്കിലും കെ സുധാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ ഒരു ഒരു നേതാവ് മാത്രമല്ല, അതൊരു വികാരമാണ്, ഒരു വൈകാരികതയാണ്. അത്തരത്തിലുള്ള ഒരു വൈകാരികതയാകാൻ വി ഡി സതീശൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ACC കണ്ട കോമ്പിനേഷൻ വളരെ കറക്റ്റ് ആണ്. ഒരു നിയമസഭാ എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ, ഒരു മികച്ച, അദ്ദേഹം ആഗ്രഹിക്കാത്തതൊന്നും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരില്ല. അദ്ദേഹം പറയണമെന്ന് ചിന്തിക്കാത്ത ഒന്നും അബദ്ധത്തിൽ അദ്ദേഹത്തിന് വീണു പോകില്ല. പക്ഷെ സുധാകരൻ അങ്ങനെയല്ല. സുധാകരൻ പറയാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും പലപ്പോഴും ആവേശത്തള്ളിച്ചേൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീഴും. അത് പിന്നീട് പ്രതിപക്ഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എതിരാളി, എതിരാളികൾക്കാണെങ്കിൽ സുധാകരൻ ഒരിക്കലും ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ എന്താ പറയുക, ഇത്രത്തോളം വ്യക്തിപരമായിട്ട് വെറുക്കപ്പെടുന്ന, CPM പോലുള്ള ഒരു പാർട്ടി വെറുക്കുന്ന മറ്റൊരു നേതാവ് വേറെ കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ അവർക്ക് അടിക്കാനുള്ള വടി പലപ്പോഴും ഇദ്ദേഹം അറിയാതെ തന്നെ അവർക്ക് ഇട്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, വി ഡി സതീശനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. നാളെ പാർട്ടിയെ, കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയൊരു അസറ്റ് തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. പകരം വെക്കാനില്ലാത്ത ഒരു എന്താ പറയുക, വാഗ്ധോരണിയും അതുപോലെ തന്നെ കാര്യകാരണ സഹിതം കാര്യങ്ങൾ അവതരിപ്പിച്ച് പ്രതിക്കൂട്ടിലാക്കാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തെയോ ആകമാനം പ്രതിക്കൂട്ടിലാക്കി വിസ്തരിക്കാനുള്ള അദ്ദേഹത്തിന്റെ വൈഭവം ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആ കാര്യത്തിൽ വേറെ, അതിന് തുല്യമായിട്ട് വേറെ ആളുകളുമില്ല. പക്ഷെ എങ്കിൽ പോലും വി ഡി സതീശനെ മാറ്റി നിർത്താനാവില്ല. അതുപോലെ തന്നെ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് കെ സുധാകരൻ. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഈ കോമ്പിനേഷൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയി, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയൊക്കെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ കോംബോ മുന്നോട്ട് പോയാൽ, ഈ പറഞ്ഞ പോലത്തെ നേരത്തെ സംഭവിച്ചതുപോലെ മൈക്ക് തട്ടി നീക്കലും തട്ടിപ്പറിക്കലും, അതുമല്ലെങ്കിൽ എന്താ പറയാ, വാവിട്ട വാക്കുകളൊക്കെ ഒഴിവാക്കി കുറെ കൂടി പക്വതയോടെ സംയമനത്തോടെ മുന്നോട്ട് പോവുക, അണികളെ നിരാശരാക്കുന്നതിന് പകരം അണികൾക്ക് ആവേശം പകരുന്ന ആ ഒരു തുടക്കത്തിലെ ആ ശൈലി തന്നെ. തുടക്കത്തിലെ ഈ രണ്ട് നേതാക്കളുടെയും സ്ഥാനലബ്ധി പ്രതിപക്ഷ ഇവിടുത്തെ ഭരണപക്ഷത്തെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി എന്നുള്ളൊരു സത്യമാണല്ലോ. അത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭരണപക്ഷത്തിന് വലിയ തലവേദനയാകുന്ന രണ്ടുപേര് രണ്ട് കീ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അങ്ങനെ രണ്ടുപേരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പാർട്ടിയുടെ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ഒരു ആ ഒരു ഫോഴ്സ്, ആ സ്ട്രൈക്കിന് ഇപ്പോ ഈ കുറച്ച് നാളായിട്ട് ഇരുവർക്കും ഇടയിൽ എവിടെയോ ഒരു അകലം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അഫക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ഇന്റിമസിയിൽ, ഹൃദയബന്ധത്തിൽ എവിടെയോ ചില താളപ്പഴ വന്നിരിക്കുന്നു എന്നൊരു തോന്നൽ പാർട്ടിയിലുള്ളവർക്ക് മാത്രമല്ല, പാർട്ടിക്ക് പുറത്തും തോന്നുന്നുണ്ട്. അത് നേതൃത്വം എങ്ങനെ കാണുന്നു, അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? കെ സി വേണുഗോപാലിനെ പോലുള്ള ഒരാൾക്ക് അതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇത് നമ്മൾ പറയുമ്പോഴേ ഇപ്പോൾ ഈ കോംബോയുടെ ഒരു തുടർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വിശാല ഐ ഗ്രൂപ്പുണ്ട്, എ ഗ്രൂപ്പ് ഉണ്ട്, എ ഗ്രൂപ്പ് ദുർബലമായിട്ടുണ്ടെങ്കിലും എ ഗ്രൂപ്പ് അവിടെ ഉണ്ട്. പിന്നെ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ വേറെ ഗ്രൂപ്പുണ്ട്, വി ഡി സതീശൻ, കെ സുധാകരൻ, ഇവർ രണ്ടുപേരും വേറെ ഒരു ഒരു പൊസിഷനിൽ നിൽക്കുന്നു. അപ്പോൾ ഈ പലതരത്തിലുള്ള ഇക്വേഷൻസും പലതരത്തിലുള്ള ഗ്രൂപ്പുകളുമായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. മുമ്പായിരുന്നെങ്കിൽ ഇപ്പോൾ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും രണ്ട് ഗ്രൂപ്പുകൾ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു. അവരിലുള്ള മത്സരം, അവർക്കിടയിലുള്ള മത്സരം പോലും പാർട്ടിയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ പാകത്തിലായി മാറുന്നൊരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു ചെറിയ ഇടിവ് പോലും, അതിപ്പോൾ LDF പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ കിട്ടണമെന്നില്ല, ഇപ്പോൾ LDFന് കിട്ടിയതിനേക്കാൾ ഒന്നോ രണ്ടോ സീറ്റ് അധികം കിട്ടിയാൽ പോലും അത് കോൺഗ്രസ്സിനുള്ളിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനിടയുണ്ട്.
രാജീവ്, അതിനകത്ത് നമ്മൾ കാണുന്നത് മുൻപൊക്കെ ഇപ്പൊ കെ കരുണാകരനും എ കെ ആന്റണിയും ഉണ്ടായിരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലും ഉണ്ടായിരുന്ന കാലത്ത് അന്നത്തെ ഗ്രൂപ്പ് യുദ്ധങ്ങൾ കുറെ കൂടി പരസ്യമായിട്ടായിരുന്നു. അത് വലിയ വാർത്തയാകുന്നു, പരസ്യ പ്രസ്താവനകൾ വരുന്നു, അതിൽ പലരും കക്ഷി പിടിക്കുന്നു, അവർ വാവിട്ട വാക്കുകൾ പറയുന്നു. നമ്മള് പഴയ കാലത്തെ പലതും ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ പല ഇലക്ഷനിലും ബദൽ സ്ഥാനാർത്ഥികളെ വരുന്നു. എറണാകുളം ഇലക്ഷനിൽ നിങ്ങൾ ടെലിവിഷൻ ചിഹ്നമായിട്ടുള്ള വിമതനെ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ വെച്ച് നോക്കി നിങ്ങൾ ടെലിവിഷൻ നോക്കി വോട്ട് ചെയ്യണമെന്നൊക്കെ കെ കരുണാകരൻ പറയുന്ന ഒരു സാഹചര്യം. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് യുദ്ധം അതിന്റെ സർവ പരിധികളും ലംഘിച്ച് എന്താ പറയാ, പരസ്യ യുദ്ധത്തിലേക്ക് തെരുവ് കലാപത്തിലേക്ക് വരെ നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ സമീപകാലത്തായിട്ട് അത്തരത്തിലുള്ള ആ ഒരു തീവ്രതയിലേക്കോ ആ ഒരു അളവിലേക്കോ ഒന്നും ഇപ്പോഴത്തെ ഗ്രൂപ്പ് പ്രവർത്തനം പോകുന്നില്ല. ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ആ ഗ്രൂപ്പിന് പഴയ ശക്തി ഉണ്ടോ? ഗ്രൂപ്പ് സമവാക്യങ്ങളില്, ഗ്രൂപ്പ് ശക്തികളിൽ, ആ ശാക്തിക സന്തുലനത്തിലൊക്കെ വലിയ മാറ്റം വന്നിരിക്കും. ഇപ്പൊ എ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ പഴയ പ്രതാപം ഇനി വീണ്ടെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിനകത്തെ പ്രബലന്മാരായിട്ടുള്ള പലരും, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സിദ്ദീഖും, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സിദ്ദീഖ് അടക്കമുള്ളവരൊക്കെ മാറി അതിൽ നിന്ന് ഏകദേശം വിട്ടുപോയ പോലത്തെ ഒരവസ്ഥയാണ്. മറ്റു ചിലരാവട്ടെ പഴയ ആവേശം കാണിക്കുന്നില്ല. എങ്കിലും എല്ലാ ജില്ലകളിലും അവർക്ക് സ്വാധീനമുണ്ട്. എല്ലാ ജില്ലകളിലും അവർക്ക് ആ ചേരിയിൽ ആളുകളുമുണ്ട്. യൂത്ത് കോൺഗ്രസിലൊക്കെ വളരെ ശക്തമായി തന്നെ എ ഗ്രൂപ്പിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പ് അവഗണിക്കാനൊന്നും പറ്റില്ല. ആ ഗ്രൂപ്പ് വിചാരിച്ചാലും ചിലത് നടക്കും. ഐ ഗ്രൂപ്പും വിശാല ഐ ഗ്രൂപ്പും ആയിട്ട് മാറി. അതിനും അതിൻ്റെതായ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും പല മോഹങ്ങളുണ്ട്. അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന് പല ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്നുണ്ട്. പ്രതിപക്ഷ സ്ഥാനം പോയതിന്റെ നിരാശ അദ്ദേഹം അന്ന് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് തനിക്കിനിയും അവസരങ്ങളുണ്ട്, അതിനുവേണ്ടി അദ്ദേഹം ശാന്തനായി അല്ലെങ്കിൽ വിവാദങ്ങൾ കാര്യമായിട്ട് തീ കൊളുത്താ അദ്ദേഹം കാത്തിരിക്കുകയാണ്. എൻ്റെതായ ഒരു ഊഴം എപ്പോഴെങ്കിലും ഈ പാർട്ടിയിൽ ഉണ്ടാകാം. അത് ഏത് രീതിയിൽ പരിണമിച്ച് വരുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ഒരു അത്ഭുതം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ രണ്ട് ഗ്രൂപ്പുകളെക്കാൾ പാർട്ടിയിൽ കുറെ കൂടി എന്താ പറയാ ഇതുള്ളത് കെ സി അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പും ഇല്ല. എല്ലാ ഗ്രൂപ്പുകളും ഗ്രൂപ്പിനപ്പുറത്ത് പാർട്ടിയാണ്. പാർട്ടിയെ വളർത്തുക, പാർട്ടി ശക്തിപ്പെടുത്തുക, ഗ്രൂപ്പല്ല പാർട്ടിയാണ് പ്രധാനം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പോളിസി മേക്കർമാരിൽ ഒരാളാണ്. എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിൽ അദ്ദേഹത്തിന്റെ കൈയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം കൂടി ഭാഗഭാക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർട്ടിയിൽ നടക്കുന്നതെല്ലാം. ജോഡോയാത്രയുടെ മുഖ്യ സംഘാടകനായിരുന്നു. അപ്പൊ ഈ രീതിയിലെല്ലാം നോക്കുമ്പോൾ കെ സി വേണുഗോപാൽ പാർട്ടിയിൽ ഒരു വലിയ ശക്തനാണ്. പ്രത്യേകിച്ച് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹത്തിന്റെ ശക്തി ആരും കുറച്ച് കാണുന്നില്ല. ഇതൊക്കെയാണെങ്കിലും കേരളത്തിൽ കെ സി വേണുഗോപാല് ഈ പറഞ്ഞ ഇനി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാനോ, അദ്ദേഹം വന്ന് ഈ പറഞ്ഞ ഇവർക്ക് രണ്ടുപേർക്കും മുകളിലേക്ക് പോയി വി ഡി സതീശനെ മറികടന്ന് അദ്ദേഹം അഥവാ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയ ഒരു മുഖ്യമന്ത്രി കസേര അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാത്. അങ്ങനെയാണെങ്കിൽ അത് ഈ പാർട്ടിയുടെ സമവാക്യങ്ങളെല്ലാം മാറ്റും. ഇപ്പോൾ ഉള്ള പാർട്ടിയുടെ ഇതും രൂപത്തിലൊന്നും ആയിരിക്കില്ല പിന്നീട് അത് കാണാൻ കഴിയാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എന്തായാലും അങ്ങനത്തെ ഇതൊന്നും ഇപ്പൊ അന്തരീക്ഷത്തിൽ അത്രയും വലിയ തലത്തിലേക്ക് അല്ലെങ്കിൽ അത്രയും വലിയ പൊട്ടിത്തെറിയിലേക്കൊന്നും ഈ പാർട്ടി ഇപ്പൊ പോകാൻ പോകുന്നില്ല. മാത്രമല്ല അതിന് തക്ക ഒരു ആരോഗ്യം പാർട്ടിക്ക് ഇല്ലതാനും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിലും തോറ്റ ഒരു പാർട്ടിക്ക് ആ രീതിയിൽ ഈ പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസം വളർത്തിവിട്ട് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ തകർത്ത് എറിയുന്ന രീതിയിൽ, അങ്ങനെ തകർത്തെറിഞ്ഞാൽ യു ഡി എഫ് സംവിധാനം തന്നെ ഇല്ലാതാകും എന്നുള്ള മറ്റൊരു ഭീഷണിയുണ്ട്. ഇനി പാർട്ടിക്കകത്ത് ഈ രീതിയിലുള്ള അന്തഃഛിദ്രം വളർന്ന് നേതാക്കൾ തമ്മിലടിച്ച് പോർവിളിച്ച് ഇങ്ങനെ ഐക്യം തകർത്ത് പോകാനാണ് നീക്കമെങ്കിൽ, നമുക്കറിയാം യു ഡി എഫിൽ അവശേഷിക്കുന്ന ശക്തിയുണ്ട് എന്ന് കരുതാവുന്ന ഏക ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന്റെ മനസ്സിലും ചിലതൊക്കെ ഉണ്ട്. ഇപ്പൊ അവരത് പ്രകടിപ്പിക്കുന്നില്ല, അവർക്ക് വേണ്ടി പരവതാനി വിരിച്ചിട്ടിരിക്കുകയാണ്. അവരൊന്ന് കണ്ണു കാണിച്ചാൽ അപ്പൊ തന്നെ എന്താ പറയാ എല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന മറുവശത്ത് സി പി എമ്മിന്റെ ഇടതുമുന്നണി ഉള്ളപ്പോ ഇങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് ആത്മഹത്യാപരമായ രീതിയിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗാണ് സത്യത്തിൽ കോൺഗ്രസ്സിലെ പല സ്ഥലത്തും ഒരു 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 ചെക്കായിട്ട് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. കാരണം അവര് ചില ഘട്ടങ്ങളിലെങ്കിലും ഒരു ഒരു ബ്രേക്ക് ചവിട്ടാൻ ഇവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു പരിധിയിൽ കാര്യങ്ങൾ നിർത്താൻ കോൺഗ്രസിന് ഒരു ഒരു ശക്തമായിട്ടുള്ള ഒരു 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 സമ്മർദ്ദമായിട്ട് മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ചേ
പറ്റും. ഞാൻ അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടി, ഇപ്പൊ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഇത്തരം ചെറിയ ചില്ലറ അസ്വാരസ്യങ്ങൾ ഒരുപക്ഷെ ചില തുറന്ന വിമർശനങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു ഒരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ വാഗ്വാദത്തിലേക്കോ കോൺഗ്രസ് നേതൃത്വം പോകാനുള്ള ഒരു സാധ്യതയും അതിനിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു തിരിച്ചടി ഏറ്റാൽ പോലും അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കൊന്നും കോൺഗ്രസ് പോകാൻ സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് അത്തരം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള ആരോഗ്യം ആ സംഘടനയ്ക്കില്ല എന്ന തിരിച്ചറിവ് നേതാക്കൾക്കുണ്ട് എന്നാണ് താങ്കളുടെ നിഗമനം.
തീർച്ചയായിട്ടും അതാണ് അതിലത്തെ പ്രശ്നം. ഒന്നാമത് ഈ പറഞ്ഞ കഴിഞ്ഞ തവണ കിട്ടിയ 19 സീറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയല്ലേ, അത് പാർട്ടി ആഗ്രഹിച്ചതും അല്ല പാർട്ടി അർഹിച്ചതും അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അന്നത്തെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അത്രയും വലിയൊരു വിജയമൊന്നും പാർട്ടിയുടെ ഒരു ശക്തി കൊണ്ട് മാത്രം കിട്ടിയതല്ല. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ, ആക്സിഡന്റൽ കോയിൻസിഡൻസ് ഓഫ് ഇൻസിഡൻസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ സംഗമിച്ച ആ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ കിട്ടിയ ഒരു ബമ്പർ വിജയമായിരുന്നു അത്, ഈ 20-ൽ 19 സീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ ആ രീതിയിലല്ലല്ലോ കാര്യങ്ങൾ നിൽക്കുന്നത്. കുറെ കൂടി പൊളിറ്റിക്കലായിട്ടുള്ളൊരു യുദ്ധമാണ് നടക്കുന്നത്. ഇടതുമുന്നണിയും UDFഉം തമ്മിലുള്ള പോരാട്ടത്തിനൊപ്പം ഏതാണ്ട് ദേശീയ തലത്തിലുള്ള ഒരു അനുഗ്രഹാശിസുകളോടെ വലിയ എന്താ പറയുക പണക്കൊഴുപ്പോടെ സ്ഥാനാർത്ഥി മികവുകളോടെ NDA കൂടി രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ചിത്രം മാറിയിരിക്കുന്നു, ചിത്രം കുറെ മാറ്റമുണ്ട്. അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷമല്ല, അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷമല്ല, മറ്റു അന്തരീക്ഷങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. മാത്രമല്ല അന്നില്ലാത്ത ചിലത്, അന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു. അന്ന് ഈ ശബരിമല വിഷയത്തിലെ ഒരു നിലപാടിനോടുള്ള പ്രതിഷേധമായിരുന്നു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ നേതൃത്വത്തിനെതിരെ ഉരുത്തിരിഞ്ഞത്. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് ആ ഒരു പ്രത്യേക വിഷയത്തിന്റെ പേരിലല്ല, മറിച്ച് സർക്കാരിന്റെ ഒരു സമ്പൂർണ്ണ പരാജയം, എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഒരു സർക്കാർ എന്താ പറയുക കടക്കെണിയിലാക്കുന്നു, ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വരുന്നു, മുഖ്യമന്ത്രിയും കുടുംബവും പോലും പ്രതിക്കൂട്ടിലാകുന്നു, പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനങ്ങളെക്കുറിച്ച് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കിടയിൽ വലിയ ഉത്കണ്ഠയുണ്ടാകുന്നു, അവർ വളരെ അസംതൃപ്തിയിലേക്ക് പോകുന്നു. ഇങ്ങനെ മാത്രമല്ല പെൻഷൻ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ നിരന്തരം മുടങ്ങുന്നു, സർക്കാർ ജീവനക്കാരുടെ DA വലിയ തോതിൽ കൊടുക്കാൻ കഴിയാതെ പോകുന്നു, സകല മേഖലകളിലും കുടിശ്ശിക. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അതൊരു വലിയ വികാരമായിട്ട്, ഒരു ഭരണവിരുദ്ധ വികാരമായിട്ട് ഇപ്പം നിലവിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ അത് എത്ര കണ്ട് മറികടക്കാൻ നവകേരള സദസ്സും അതിനുശേഷമുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ മാത്രം മുന്നിൽ നിർത്തിയുള്ള ഫോക്കൽ പോയിന്റ് ആക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം, വേറെ ഇപ്പൊ ദേശീയ നേതാക്കളൊക്കെ വന്നെങ്കിലും അതിനപ്പുറത്ത് ഈ തവണത്തെ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചതൊക്കെ ശ്രീ പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിരുന്നതും ഏറ്റവും പ്രചരണത്തിന്റെ അമരക്കാരനായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ അതിനൊക്കെ മറികടക്കാൻ ഈ പറഞ്ഞ ആസൂത്രിത നീക്കങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു വിജയത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പോലെ ഒപ്പത്തിനൊപ്പം ഉള്ള ഒരു സീറ്റുകൾ പങ്കിടുക അല്ലെങ്കിൽ ഒരു 12-8, 14 ഒരു 13-7 അല്ലെങ്കിൽ 10-10, 11-9 ഈ രീതിയിലുള്ള ഒരു ഒരു വിജയം എന്തായാലും ഇടതുമുന്നണിക്ക് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഒരു 15 സീറ്റ് വരെ UDFന് കിട്ടിയാൽ അത് ഒരു ന്യായമായ വിജയം തന്നെ എന്ന് വേണം എന്ന് കരുതേണ്ടി വരും. അതിലിപ്പോൾ ആരെയെങ്കിലും പഴിക്കാനോ സതീശന് എന്റെ കുഴപ്പമില്ല, സതീശൻ പറയുന്നുണ്ട് എന്ത് പരാജയം ഉണ്ടായാലും അതെല്ലാം എന്റെ കുറ്റമാണ്, ഞാനതെല്ലാം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് മുമ്പേ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു മാന്യമായ വിജയമാണ്. ഒരു 15 സീറ്റൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് കേരളത്തിൽ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ചിത്രം. അതാണ് ആ റിസൾട്ട്. അതിനപ്പുറത്തേക്ക് പോകുന്നത് ഒരു തരംഗം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും ഞാൻ വിചാരിക്കുന്നില്ല അത്രയും വലിയൊരു ഭയങ്കര പരാജയമൊന്നും UDFന് സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പരാജയത്തിന്റെ പേരിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ബലിയാടുകളെ സൃഷ്ടിക്കാനും അത്ര എളുപ്പമാണ് എന്ന് തോന്നുന്നില്ല. ആകപ്പാടെയുള്ളൊരു സാധ്യതയുള്ളത് KPCC പ്രസിഡന്റായിട്ട് വീണ്ടും അവർ സ്ഥാനം വിൽക്കുന്ന K.സുധാകരൻ. കണ്ണൂരിൽ കടുത്ത മത്സരത്തിലായിരുന്നു അദ്ദേഹത്തിന് മത്സരമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു അപ്രതീക്ഷിത പരാജയം കണ്ണൂരിൽ സംഭവിച്ചാൽ K.സുധാകരൻ എന്ന നേതാവിന്റെ കരിസ്മ ഏൽക്കുന്ന വലിയൊരു ആഘാതമായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പിന്നീട് അത്ര എളുപ്പമായേക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ജയസാധ്യത ഇല്ല എന്നാരും തീർത്തു പറയുന്നില്ല, ജയസാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ധാരാളം ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് വലിയ എന്താ പറയുക ഒരു 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 ഉരുൾപൊട്ടലൊന്നും കോൺഗ്രസിൽ ആരും പ്രതീക്ഷിക്കണ്ട. അതിനുള്ള ആരോഗ്യം പാർട്ടിക്ക് ഇപ്പൊ ഇല്ല. മാത്രമല്ല അതിന് അങ്ങനെ ഉരുൾപൊട്ടലിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്താ പറയുക ഒന്നും പാർട്ടിക്കകത്ത് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല പഴയ പോലെ. അതിനുള്ള കഴിവുള്ള നേതാക്കൾ ഇരു ഗ്രൂപ്പുകളിലും ഇല്ല എന്നുള്ളതാണ് വേറൊരു വസ്തു.
അതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾ, അത് ചെറിയ അസ്വാരസ്യങ്ങളായി ഒരുപക്ഷെ ചെറിയ തുറന്നു പറച്ചിലുകളായൊക്കെ അവശേഷിക്കാനാണ് സാധ്യത. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ എത്ര നാളുണ്ടാവും എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ കൂടി ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കൂടി നമുക്ക് കാണാം. വളരെയധികം നന്ദി ശ്രീ ജോർജ് പടിപ്പാറ ഇൻസൈറ്റിൽ സംസാരിച്ചതിന്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.